ഇസ്ലാമിന്റെ വിരുദ്ധരായ ആളുകളുടെ അത് അഹ്ലുൽ ബിദഅത്ത് ആകട്ടെ, അല്ലെങ്കിൽ അഹ്ലുൽ ശുബ്ഹാത്ത്, അല്ലെങ്കിൽ റവാഫിലുകളോ ഷിയാക്കളോ ആരുമാകട്ടെ, അത്തരത്തിലുള്ള ആളുകളുടെ സംസാരങ്ങൾ കേൾക്കുക എന്നുള്ളത് അഹ്ലുൽ സുന്നത്ത് നിലനിർത്തി പോരുന്ന ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും കടകവിരുദ്ധമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതിനെ സംബന്ധിച്ച് അഹ്ലുൽ സുന്നത്തിന്റെ പണ്ഡിതന്മാർ തഹദീർ ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുള്ളത് ഖതറുൻ അലീമുൻ അലാ ദീനിൽ മർഇ, ഇത്തരത്തിലുള്ള ഇസ്ലാം വിരുദ്ധരായ ആളുകളുടെ, അത് ഇസ്ലാമിനുള്ളിലുള്ള ആളുകളാകട്ടെ അല്ലാത്ത ആളുകളാകട്ടെ, അവരുടെ സംസാരങ്ങൾ കേൾക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അവരുമായിട്ട് വാദപ്രതിവാദങ്ങൾ നടത്തുക എന്നുള്ളത്, അത്തരത്തിലുള്ള ആളുകളോട് തർക്കിക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ദീനിന് ഏറ്റവും അപകടം പിടിച്ച സംഗതിയാണ് എന്നുള്ളതാണ് നമ്മുടെ ഇമാമികൾ വിശദീകരിച്ചിട്ടുള്ളത്. ഇതിന്റെ നിരവധി തെളിവുകൾ വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും വന്നിട്ടുണ്ട്. ഞാൻ അതിന്റെ ഹദീസുകളിലേക്ക് ഒന്ന് രണ്ട് ഹദീസുകൾ മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നത്. ഇത് സംബന്ധമായിട്ടുള്ള ആയത്തുകൾ, അതിന്റെ തഫ്സീറുകളൊക്കെ ധാരാളം കണക്കിന് കാണാൻ സാധിക്കും. അപ്പൊ ആ വിഷയത്തിൽ വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസീഹുദ് ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഹദീസാണ്. ഈ ഹദീസ് ഞാൻ ഉദ്ധരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, കാരണം നമ്മുടെ നാട്ടില് നേരെ തിരിച്ചാണ് ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്, എല്ലാവരുടേതും കേൾക്കണമെന്നുള്ളതാണ്. സകല ഖുറാഫികളുടേതും സകല മുബ്തദീങ്ങളുടേതും എല്ലാം കേൾക്കണം, അവനാണ് യഥാർത്ഥത്തിലുള്ള മുജാഹിദ് അല്ലെങ്കിൽ സലഫി എന്നുള്ള ഒരു ധാരണ പല സഹോദരങ്ങൾക്കിടയിലുണ്ട്. യഥാർത്ഥത്തിൽ നേരെ തിരിച്ചാണ് കാര്യം. അഹ്ലുൽ സുന്നത്തിന്റെ നിലപാട് അതിന് നേരെ എതിരാണ്. ഈ വിഷയത്തിൽ വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഹദീസ്, മൻ സമിഅ മിന ദജ്ജാലി ഫല്യൻ അമിൻഹു. ഒരാൾ മസീഹുദ് ദജ്ജാലിനെ കുറിച്ച് കേട്ടാൽ, മസീഹുദ് ദജ്ജാലിന്റെ ആ ഫിത്ന വരുന്ന കാലഘട്ടത്തിൽ മസീഹുദ് ദജ്ജാലിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയാൽ, ആ മസീഹുദ് ദജ്ജാലിൽ നിന്ന് അയാൾ അകന്നു നിൽക്കണം എന്നതാണ്. ഫല്യൻ അമിൻഹു, ഫല്യബുത്തഈദ് മിൻഹു എന്നുള്ളതാണ്. മസീഹുദ് ദജ്ജാലിൽ നിന്ന് അവൻ മാറി നിൽക്കണം. ഒരു മുഅ്മിൻ, ഞാൻ മുഅ്മിനാണെന്ന് വിചാരിച്ചുകൊണ്ട് മസീഹ് ദജ്ജാലിന്റെ അടുത്തേക്ക് ചെല്ലും, കാരണം ഞാൻ മുഅ്മിനാണ് എന്നുള്ള ഒരു ധാരണ അവനുണ്ടാകും. ഞാൻ മുഅ്മിനല്ലേ, എന്നെ നശിപ്പിക്കാനും എന്നെ ഫസാദിലാക്കാനും എന്നെ ഫിത്തനയിലാക്കാനും മസീഹ് ദജ്ജാലിന് കഴിയോ, ഞാൻ മുഅ്മിനല്ലേ. അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഒരാൾ മസീഹ് ദജ്ജാലിന്റെ അടുത്ത് ചെന്ന്, അങ്ങനെ മസീഹ് ദജ്ജാലിന്റെ ചില ശുബ്ഹാത്തുകളുണ്ട്, അതൊക്കെ ഹദീസുകളിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. മസീഹ് ദജ്ജാലിന്റെ ആ ശുബ്ഹാത്തുകൾ കാണുമ്പോൾ, അവന്റെ ആ സിഹർ കാണുമ്പോൾ, അവന്റെ അത്ഭുതം കാണുമ്പോൾ, അവസാനം ആ മുഅ്മിനായ മനുഷ്യൻ ആ മസീഹ് ദജ്ജാലിനെ പിൻപറ്റുമെന്നുള്ളതാണ്. ഈ ഹദീസ് അബൂദാവൂദ് ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഹദീസിലുള്ളത് മസീഹ് ദജ്ജാലിനെ കുറിച്ച് കേട്ട ഒരു മുഅ്മിൻ ചെയ്യേണ്ടത് എന്താ? ആ മസീഹ് ദജ്ജാലിന്റെ അടുത്തേക്ക് ചെല്ലല്ല വേണ്ടത്. അങ്ങനെയാണല്ലോ ചില ആളുകൾ, മസീഹ് ദജ്ജാലിന്റെ അടുത്തേക്ക് ചെല്ലല്ല വേണ്ടത്. അപ്പൊ ഞാൻ മുഅ്മിനാണെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആ മസീഹ് ദജ്ജാലിന്റെ അടുത്തേക്ക് ചെല്ലേണ്ടത്. ആ മുഅ്മിൻ എന്താകും അവസാനം? മസീഹ് ദജ്ജാലിനെ ഇത്തിബാ ചെയ്യും എന്നുള്ളതാ പറയുന്നത്. അപ്പൊ ആ മുഅ്മിനാണെങ്കിൽ കൂടി ആ മസീഹ് ദജ്ജാലിന്റെ സിഹറിൽ അയാളെ പെട്ടുപോകും, അവൻ കാണിക്കുന്ന അത്ഭുതങ്ങളിൽ പെട്ടുപോകും. അങ്ങനെ മുഅ്മിനായ അവൻ മസീഹുദ് ദജ്ജാലിന്റെ അനുയായിയായിട്ട് മാറും. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഉലമാക്കൾ ഈ കാര്യം വിശദീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഇത് പ്രത്യേകം പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, നമ്മുടെ പല ചെറുപ്പക്കാരും ഇത്തരത്തിലുള്ള ഭൗതികവാദികളുടെ കെണിയിൽ പെട്ടുപോകുന്നുണ്ട്. അവരുടെ പ്രഭാഷണങ്ങൾ അവരുടെ ന്യായീകരിക്കുന്നത് എന്താ വെച്ചാൽ, അവരോട് വാദപ്രതിവാദം നടത്താൻ പോവാണ്, അവരുടെ ഇസ്ലാമിക വിരുദ്ധമായ വാദങ്ങൾക്ക് ഖണ്ഡനം പറയാൻ വേണ്ടി പോവുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഖണ്ഡനം പറയേണ്ടത് സാധാരണക്കാരായ ആളുകളല്ല, അതിന്റെ അഹിലുകാരാണ് ഇസ്ലാം വിരുദ്ധരായ ആളുകൾക്ക് മറുപടി പറയേണ്ടത്. അത് യുക്തിവാദികളാണെങ്കിലും ശരി, ഭൗതികവാദികളാണെങ്കിലും ശരി, അതല്ലാത്ത ആളുകൾ അതിൽ പോയാൽ എന്താ വെച്ചാൽ അവരതിൽ പെട്ടുപോകുമെന്നുള്ളതാണ്. മസീഹുദ് ദജ്ജാലിന്റെ കാര്യം പറഞ്ഞതുപോലെ, ഞാൻ മുഅ്മിനാണെന്ന് പറഞ്ഞു ചെന്നാൽ മസീഹുദ് ദജ്ജാലിന്റെ വലയിൽ പെട്ടുപോകുന്നത് പോലെ എനിക്ക് അറിവുണ്ടെന്ന് പറഞ്ഞിട്ട് ചെന്നാൽ എന്താകും? അവസാനം അവനൊരു യുക്തിവാദിയായിട്ട് മാറും. അപ്പൊ അത്തരത്തിലുള്ളത് കേൾക്കരുത് എന്നുള്ളതാണ്. അപ്പൊ കേൾക്കരുത് എന്നുള്ളത് ഒരു തീവ്രവാദ നിലപാടല്ല, അത് സലഫിയത്തിന്റെ ഉസൂലുകളിൽപ്പെട്ട ഒരു അസലാണ്. എന്തുകൊണ്ട് പല ആളുകളും മനസ്സിലാക്കുന്നില്ല? യുക്തിവാദികളാകട്ടെ, ബിദഅത്തിന്റെ ആളുകളാകട്ടെ, ഭൗതികവാദികളാകട്ടെ, ഷിയാക്കളാകട്ടെ, ഇനി ചേകന്നൂരിയാകട്ടെ, ഖുറാഫിയാകട്ടെ, അത്തരത്തിലുള്ള സംസാരങ്ങൾ അഹ്ലു സുന്നത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രഭാഷണങ്ങൾ, സംസാരങ്ങൾ കേൾക്കരുത് എന്നുള്ളതാണ്. അത് മതമൗലികവാദമോ തീവ്രവാദമോ അല്ല, അത് സലഫിയത്തിന്റെ അല്ലെങ്കിൽ അഹ്ലു സുന്നത്തിന്റെ ഉസൂലുകളിൽപ്പെട്ട ഒരു അടിത്തറയായി പഠിപ്പിക്കപ്പെട്ടുള്ള വിഷയമാണ്. അതിനെതിരെ താക്കീത് ചെയ്തിട്ടുണ്ട് അഹ്ലു സുന്നത്തിന്റെ എല്ലാ ഇമാമിങ്ങളും. എത്രയെത്ര തെളിവുകളാണ് ആ വിഷയത്തിൽ വന്നിട്ടുള്ളത്, നിരവധി തെളിവുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ അവരോട് അവരെ ഖണ്ഡിക്കണ്ടേ? അവരുടെ ഇസ്ലാമിക വിരുദ്ധമായ വാദങ്ങൾക്ക് മറുപടി പറയണ്ടേ? അത് പറയേണ്ടത് പണ്ഡിതന്മാരാണ്. അതേ ഇൽമും ഫിഖുഹും ദിറായത്തുമുള്ള വിവരമുള്ള ആളുകൾ അതിന് മറുപടി പറയട്ടെ. അത് സാധാരണക്കാരായ ആളുകൾ ചെയ്തു പോയാൽ എന്താ വെച്ചാല് അവൻ യുക്തിവാദിയായിട്ട് മാറും. അങ്ങനെ എത്രയോ നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാരിന്ന് ശരിയായ സുന്നത്തനുസരിച്ച് ജീവിക്കുന്ന, ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന പലരും ഇന്ന് എന്തായിട്ടുണ്ട്? യുക്തിവാദികളായി പോയിട്ടുണ്ട്. അവര് ഭൗതികവാദികളായി മാറിയിട്ടുണ്ട്. അപ്പൊ അത് യഥാർത്ഥത്തിൽ അഹ്ലു സുന്നത്തിന്റെ നിലപാടല്ല. അത്തരത്തിലുള്ള വാദങ്ങൾ കേൾക്കുക അല്ലെങ്കിൽ അവരോട് മറുപടി പറയുക എന്നുള്ളത് എന്തല്ല, അഹ്ലു സുന്നത്തിന്റെ രീതിയല്ല. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ എന്താ വെച്ചാൽ ചേകന്നൂരിന്റെ ഒരു പരിപാടി നടക്കുകയാണെങ്കിൽ അതിന്റെ മുന്നിലെ സഫിൽ പോയിട്ടിരിക്കുക എന്നുള്ളതാണ്. അതിന്റെ മുന്നത്തെ സഫ് പോയിട്ടിരുന്നാൽ അവന് സലഫി, അവന് മുജാഹിദ്. അഹ്ലു സുന്നത്തിന്റെ അല്ലെങ്കിൽ സലഫി പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ അത് മാത്രം കേൾക്കുന്ന ഒരാള് അയാള് ശരിയല്ല, അയാളെ നിലപാട് ശരിയല്ല, അയാൾ ചെയ്യുന്നത് തെറ്റാണ്, അയാള് തീവ്രവാദ നിലപാടുള്ള ആളാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇതാണ് അഹ്ലു സുന്നത്തിന്റെ രീതി. അതിന് ചെവി കൊടുക്കരുത് എന്നുള്ളതാണ്. അതിനെതിരെ ഉലമാക്കൾ തഹദീർ ചെയ്തിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ തുജാലിസ് അഹ്ലൽ അഹ്വായി, അവന്റെ ആളുകളോടൊപ്പം ഇരിക്കരുത്. അപ്പൊ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഇന്ന് ചില ക്ലബ്ബുകളുണ്ട് അല്ലെ, എന്നാ അതാണ്, എന്നാ അതിന്റെ ഒരു കാലഘട്ടമാണ്. ഈ ക്ലബ്ബുകളിൽ മണിക്കൂറുകളോളമാണ് പല മുസ്ലിം ചെറുപ്പക്കാരും ചെലവഴിക്കുന്നത്. അവിടെ യുക്തിവാദികളുണ്ടാവും, ഭൗതികവാദികളുണ്ടാവും, എന്നിട്ട് അവരുടെ ഇസ്ലാം വിരുദ്ധമായിട്ടുള്ള വാദങ്ങൾ മണിക്കൂറുകളോളം കേൾക്കുക. അവർ ഖുറാൻ ദുർവ്യാഖ്യാനം ചെയ്യും, ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്യും. എന്നിട്ട് ഈ പോയിരിക്കുന്നത് ആരാ? സാധാരണക്കാരായ ആളുകളാണ്. എന്നിട്ട് മണിക്കൂറുകളോളം അവിടെ ഇരുന്നിട്ട് ഈ ശുബഹാത്തുകൾ തലയിൽ അടിച്ചു കയറ്റിയിട്ടാണ് പലരും പുറത്തു പോരുന്നത്. എന്നിട്ട് ആ ശുബഹാത്തുകളും കൊണ്ട് നടക്കുകയാണ്. മുഅ്മിനായവൻ കാഫിറാകുകയാണ്, സലഫിയായവൻ മുബ്തദിയാകുകയാണ്, അവൻ റാഫിലിയായി മാറുകയാണ്. ഇങ്ങനെ ഇസ്ലാമിന് വിരുദ്ധമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ആളായിട്ടാണ് ഇത്തരത്തിലുള്ള ക്ലബ്ബുകളിൽ നിന്ന് പലരും പുറത്തു പോരുന്നത്. ഞാൻ അതിനെന്ത് പേരിട്ടാലും ശരി, അത്തരത്തിലുള്ള കനവാത്തുകൾ, ഫലായിയാത്തുകൾ, അത്തരത്തിലുള്ള ചാനലുകൾ, അത്തരത്തിലുള്ള സൈറ്റുകളിൽ നിത്യ സന്ദർശകരാണ് പല ആളുകളും. നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് സംഭവിക്കുന്ന അപകടങ്ങൾ. നമുക്ക് പരിചയമുള്ള ആളുകൾ പോലും ഇത് കേട്ടിട്ട് മുസ്ലിമായി തൗഹീദുള്ള ആളുകളൊക്കെ ഇങ്ങനെ നിരീശ്വരവാദികളായിട്ട്, അത് ഇസ്ലാമിന്റെ തകരാറല്ല, അവനവരോട് ഗണ്ണിക്കാൻ വേണ്ടി കയറിയതായിരിക്കും, അല്ലെങ്കിൽ നല്ല നിയത്തോടു കൂടി ചെന്നതായിരിക്കും. പക്ഷെ അത് ചെയ്യേണ്ടത് ചെയ്യേണ്ട ആളുകളാണ്. അവൻ പരാജയപ്പെട്ടു എന്നുള്ളത് അല്ലെങ്കിൽ അവന് മറുപടി കൊടുക്കാൻ സാധിച്ചില്ല എന്നുള്ളത് ഇസ്ലാമിന്റെ തകരാറല്ല, അത് ഖുർആനിന്റെ പ്രശ്നമല്ല, അത് അവന്റെ വിവരക്കേടാണ്, അവന്റെ പിന്നെ ജഹിലാണ്. അല്ലാതെ ഇവിടെ ആരെന്ത് സംസാരിച്ചാലും ശരി, ഇസ്ലാമിന് യാതൊരുവിധ കോട്ടവും സംഭവിക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ഖുർആനിന്റെ അമാനുഷികതക്ക് അത് ഇന്നും അജയ്യമാണ്. ഖുർആനിനെ തകർക്കാനോ ഖുർആനിനെ തെറ്റിദ്ധരിപ്പിക്കാനോ അല്ലെങ്കിൽ ഖുർആനിൽ തെറ്റുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാനോ ഇന്നും എത്ര ബുദ്ധിമാനാണെന്ന് പറയുന്ന ഒരാൾക്കും ഇന്ന് വരെ സാധിച്ചിട്ടില്ല, അതൊട്ട് സാധിക്കൂല. അപ്പൊ ഒരാളുടെ മനസ്സിൽ ശുബഹാത്ത് ഉണ്ടാകണമെങ്കിൽ അതിനവൻ ചെല്ലാൻ പാടില്ലായിരുന്നു, അതിനവൻ പോകാൻ പാടില്ല. അതുകൊണ്ടാണ് അഹ്ലു സുന്നത്തിന്റെ ഇമാമികൾ പറഞ്ഞത് അത്തരത്തിലുള്ള സംസാരങ്ങൾക്ക് ചെവി കൊടുക്കരുത് എന്ന് പറഞ്ഞത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞത് എന്താണ്? അവയുടെ ആളുകളോടൊപ്പം ഇരിക്കരുത്. കാരണം എന്താ? അങ്ങനെ ഇരുന്നാൽ മുമ്പിരുതത്തുൽ ഖുലൂബ്, അത് ഹൃദയത്തിന് രോഗമുണ്ടാക്കും. അഹ്ലു സുന്നത്തിന്റെ ശരിയായ വിശ്വാസമുള്ള ആളുകൾക്ക് അവരുടെ മനസ്സിലേക്ക് അവരുടെ ശുബഹാത്തുകൾ ഇട്ട് കൊടുക്കും. അവിടെ രോഗം എന്ന് പറഞ്ഞത് ശാരീരികമായിട്ടുള്ള രോഗമല്ല, തൗഹീദുള്ളവന്റെ മനസ്സിൽ ശക്കുകൾ ഇട്ട് കൊടുക്കും, ചില സംശയങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ അവൻ ഇസ്ലാം എന്ന് പുറത്തു പോകും, അവൻ മുർത്തദായിട്ട് മാറും, അല്ലെങ്കിൽ ഒരു ചേകന്നൂരിയാകും, അല്ലെങ്കിൽ ഖുറാഫിയാകും, അല്ലെങ്കിൽ റാഫിലിയാകും, അല്ലെങ്കിൽ തനിച്ചൊരു ഭൗതികവാദിയാകും. ഇത്തരത്തിലുള്ള സംസാരങ്ങൾക്ക്, കാരണം ഖൽബ് എന്നുള്ളത് എന്തല്ല, അത് നമ്മുടെ കയ്യിലുള്ള ഒരു സംഗതിയല്ല. അബൂ ഖിലാബ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അയ്യൂബ് സിഖ്തിയാരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അബൂ ഖിലാബ റഹ്മത്തുള്ളാഹി അലൈഹി നാല് കാര്യങ്ങൾ വസിയത്ത് ചെയ്തു, നാല് കാര്യങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞു. അതിൽ നാലാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് എന്തോ വെച്ചാൽ, വലാ തുമക്കി നസ്ഹാബൽ അഹ്വാ ഇമിൻ സമീക, അവന്റെ ആളുകൾക്ക് നിന്റെ ചെവി കൊടുക്കരുത്. ഇന്ന് ഇത്തരത്തിലുള്ള ക്ലബ്ബുകളിൽ മണിക്കൂറുകളോളം ചെലവഴിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൈറ്റുകൾ, ഇത് വലിയ അപകടമാണ്. ഇത്തരത്തിലുള്ള നെറ്റ് എന്നുള്ളത് അത് രണ്ടിന് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇത്തരത്തിലുള്ള സൈറ്റുകളിൽ കയറിയിട്ട് അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ISന്റെ വാദവുമായിട്ട് നടക്കുന്ന ചില ആളുകൾ. ലോകത്തുള്ള എല്ലാ ഉലമാക്കളും, ഒരു നാട്ടിലെ പണ്ഡിതന്മാരും മാത്രമല്ലല്ലോ, ലോകത്തുള്ള എല്ലാ സലഫി പണ്ഡിതന്മാരും ISനെതിരെ ശക്തമായി താക്കീത് ചെയ്തു എന്ന് മാത്രമല്ല, ISന്റെ പിന്നീടുള്ള പ്രവർത്തനങ്ങൾ സലഫി പണ്ഡിതന്മാരുടെ ആ വിഷയത്തിലുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും താക്കീതുകളും ശരിയാണെന്ന് വെക്കുന്ന പ്രവർത്തനങ്ങളായിരുന്നു പിന്നീട് ISന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഞാൻ പറയുന്നത് ഈ IS തെറ്റല്ല എന്നുള്ള ഒരു നിലപാട് എവിടുന്നാണ് ഇത്തരത്തിലുള്ള ചെറുപ്പക്കാർക്ക് കിട്ടുന്നത്? ലോകത്തുള്ള ഒരു സലഫി പണ്ഡിതന്റെ ദർസിൽ നിന്ന് അത് കിട്ടൂലല്ലോ. പിന്നെ ഇത്തരത്തിലുള്ള IS നിലപാട് ശരിയാണ് എന്നുള്ള വാദം ഇത്തരത്തിലുള്ള ചെറുപ്പക്കാർക്ക് കിട്ടുന്നത് എവിടുന്നാ? അത് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും സലഫി പണ്ഡിതന്മാരുടെ അടുത്തുനിന്നല്ലോ. ഒരൊറ്റ സലഫി പണ്ഡിതന്മാരുടെ ദർസിന് അത് കേൾക്കാൻ കഴിയില്ലല്ലോ. ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള അപകടം പിടിച്ച വാദങ്ങളിലേക്ക് ഈ ചെറുപ്പക്കാർ പോകുന്നത് എങ്ങനെയാണ്? അത് ഈ നിരന്തരമായിട്ടുള്ള ഈ സൈറ്റുകൾ. അതുകൊണ്ടാണ് ശുബഹാത്തിന്റെ ആളുകളുടേത് കേൾക്കരുത് എന്ന് പറഞ്ഞത്. അതിങ്ങനെ നിരന്തരമായിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം സലഫി ഉലമാക്കളുടെ ദർസുകൾ മാത്രം കേൾക്കുന്ന ഒരാൾക്ക് IS ന്യായീകരിക്കാൻ കഴിയില്ല. അവരുടെ പ്രവർത്തനങ്ങൾ വീക്ഷിക്കുന്ന ഒരാൾക്ക് അതിനെ ന്യായീകരിക്കാൻ കഴിയില്ല. അപ്പൊ നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള സൈറ്റുകൾ, ഇത്തരത്തിലുള്ള ക്ലബുകൾ, അത്തരത്തിലുള്ള പരിപാടികൾ, അവരുടെ കൂടെ ഇരിക്കുക, അവരോട് വാദപ്രതിവാദത്തിൽ എന്ന് പറഞ്ഞു പോവുക. ഇവിടെ അബൂ ഖിലാബ റഹ്മത്തുള്ളാഹി കൊടുത്ത വസീയത്ത് എന്താണ്? അവന്റെ ആളുകൾക്ക് ചെവി കൊടുക്കരുത് എന്നാ പറഞ്ഞത്. ചെവി കൊടുക്കണം എന്നല്ല പറഞ്ഞത്, മുന്നിലെ സൊഫിൽ പോയിട്ട് ഇരിക്കണം എന്നല്ല പറഞ്ഞത്. അവയുടെ ആളുകൾക്ക് ചെവി കൊടുക്കരുത്. ചെവി കൊടുത്താലോ ഫയൻബുദു ഫയൻബിദു ഫീഹി മാഷാവു. അവരുദ്ദേശിക്കുന്നത് എന്താണ്? അവർക്കൊരു അജണ്ട ഉണ്ട്. ഏത് ക്ലബാണെങ്കിലും ശരി, അവർക്കൊരു അജണ്ട ഉണ്ട്. അവർ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ വരുന്ന ആളുകൾ, അതിൽ എത്ര ആളുകൾ ഉണ്ടാകും? ഇനി അങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് അർഹരായ ആളുകൾ അതിന് മറുപടി കൊടുക്കട്ടെ. എൽമുള്ള ആളുകൾ അതിന് മുന്നോട്ട് വരട്ടെ. അതല്ലാത്ത ആളുകൾ പോയെന്ന് വെച്ചാൽ മുസ്ലിമായവൻ കാഫിറാകും. അഹ്ലു സുന്നത്തിൽ ജീവിച്ച ഒരാൾ മുബ്തദിയായിട്ട് മാറും. അപ്പൊ നിങ്ങൾ അതിന് ചെവി കൊടുത്താൽ എന്താ വെച്ചാല് നിങ്ങളുടെ മനസ്സിലേക്ക് അവർക്കൊരു അജണ്ട, ആ അജണ്ട അവർ നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടുതരും. ആ അജണ്ട അവർ നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടുതരും. അപ്പൊ ഞാൻ പത്തു കൊല്ലമായിട്ട് പള്ളിന്റെ സെക്രട്ടറി ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ 20 കൊല്ലമായിട്ട് സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്താലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഖത്തീബാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഹൃദയത്തിന് രോഗം ഉണ്ടാക്കുന്നു പറയുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവാണ്. നിങ്ങളുടെ മനസ്സിലേക്ക് അവർ ഉദ്ദേശിക്കുന്ന അവരുടെ അജണ്ട ഇട്ട് തരുന്നു പറയുന്നത് അബൂ ഖിലാബ റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. അബൂ ഖിലാബയുടെ തന്നെ മറ്റൊരു വാചകം കാണാം, ലാ തുജാലിസു അഹ്ലൽ അഹ്വായി. ഇത് വിദേഹത്തിന്റെ ആളുകളെ കുറിച്ച് മാത്രം പറഞ്ഞ കാര്യമല്ല അത്. നിങ്ങൾ ഹവയുടെ ആളുകളോടൊപ്പം പോയിട്ട് ഇരിക്കരുത്. വലാ തുജാദിലൂഹും, അവരോട് ജിദാല് നടത്തരുത്, അവരോട് തർക്കിക്കാൻ നിൽക്കരുത്. കണ്ടോ, അവരോട് തർക്കിക്കാൻ നിൽക്കരുത്. ഇന്ന് തർക്കിക്കുന്നവനാണ് യഥാർത്ഥത്തിലുള്ള മുജാഹിദ്. ഇതൊക്കെ എവിടുന്ന പഠിച്ചത്? മനസ്സിലാണല്ലേ. എല്ലാരും പോയിട്ട് കേൾക്കുക, എല്ലാത്തിനും ചെവി കൊടുക്കുക. നമുക്കൊരു വിശ്വാസമാണ് അല്ലെ. ഞാൻ മുഅ്മിനാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, എന്താ നബി പറഞ്ഞത്? മുഅ്മിനാണെന്ന് പറഞ്ഞിട്ട് മസീദ് ദജ്ജാലിന്റെ അടുത്തേക്ക് പോയാന് തിരിച്ചു വരുന്നത് എങ്ങനെ? മസീദ് ദജ്ജാലിന്റെ ആളായിട്ടാ? റസൂലുള്ള പഠിപ്പിച്ച ഹദീസാ? പിന്നെണ്ടോ ബാക്കിയുള്ള ആളുകള്? അപ്പോൾ അബൂ ഖിലാബ റഹ്മത്തുള്ളാഹി വീണ്ടും പറയണത് അവരോട് നിങ്ങൾ വാദപ്രതിവാദത്തിന് നിൽക്കരുത്, അത് നിർവഹിക്കേണ്ട ആളുകൾ നിർവഹിക്കണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എന്താ കാരണം? രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നുകിൽ അവരെന്ത് ചെയ്യും? അവരുടെ ദലാലത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും, അവരുടെ ദലാലത്തിൽ നിങ്ങളെ മുക്കും, ഒരു ഭൗതികവാദിയായിട്ട് മാറും. ഇത് കേട്ട് കേട്ട് ഇത്തരത്തിലുള്ള സൈറ്റുകൾ സന്ദർശിച്ച് ഇനി നിങ്ങളൊരു ഭൗതികവാദി ആയിട്ടില്ലെങ്കിലും ഔ എൽബിസു അലൈക്കും ആ കുന്തു താരിഫൂൻ, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളിൽ തന്നെ ഷെക്കുണ്ടാക്കും. എത്ര കൃത്യമായ കാര്യം! അവിടെ തെൽവീസ് ഉണ്ടാക്കും. അങ്ങനെ എത്രയോ ആളുകൾ അറിയാം. ഞാൻ വലിയ ആളാണെന്ന് പോയിട്ട് അവരോട് തർക്കിക്കാൻ പോയിട്ട് പിന്നെ മനസ്സിൽ സംശയം കൊണ്ട് നടക്കാണ്. ആ സംശയം അവന്റെ മനസ്സിലുണ്ടാകുന്നത് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അവന് മറുപടി പറയാൻ കൊടുക്കാത്തത് ഇസ്ലാമിന്റെ തകരാറല്ല, അത് ഖുർആന്റെ തകരാറല്ല, അത് സുന്നത്തിന്റെ തകരാറല്ല. അവന്റെ ബുദ്ധി മോശം, അവന്റെ ബുദ്ധിയില്ലായ്മ, അവന്റെ ജഹല്. അപ്പൊ ഇത് നമ്മള് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പൊ അതാണ് അബൂ ഖിലാബ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കൽബിനെ ഒരു സ്പോഞ്ച് പോലാക്കരുത്. എന്താ കൽബിനെ ഒരു സ്പോഞ്ച് പോലാക്കരുത് എന്നുള്ളത്? ഇത് ഇബ്നു ഖൈമിന് കൊടുത്തിട്ടുള്ള വസീയത്താണ്. നമ്മൾ കുറെ വസീയത്ത് കേട്ടുക്കണം. ഈ വസീയത്ത് കേട്ടുക്കണോ? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്നു ഖൈം പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് വസീയത്തുകൾ എന്റെ ഉസ്താദിന് കിട്ടിയിരിക്കണ്, അതിൽ ഈ ശുബഹാത്തുകളെ കുറിച്ച് എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല വസീയത്ത് ഇതാണ് എന്നുള്ളത്. അത് കുറച്ച് ദീർഘമായിട്ടുള്ള വാചകങ്ങളാണ്, ഞാനത് വിശദീകരിക്കുന്നില്ല. അതിന്റെ ഒരു വാചകമാണ് എന്ത്? നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ കൽബിനെ ലാ തജ്അൽ ഖൽബക ലിറാദാതി വശുബഹാതി മിസ്ല സ്ഫിഞ്ചതി, ഒരു സ്പോഞ്ച് പോലാക്കരുത്. നമുക്ക് പിന്നീട് അത് വിശദീകരിക്കാം. ശുബഹാത്തുകൾക്കുള്ള ഒരു സ്പോഞ്ച് പോലാക്കരുതെന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്പോഞ്ച് എന്ന് പറഞ്ഞാൽ അത് ഏതൊരു വെള്ളവും, നല്ല വെള്ളം മാത്രമല്ല അത് പിടിച്ചെടുക്കുക, വലിച്ചെടുക്കുക. ചളിവെള്ളം, മലിനജലം, എല്ലാ കാടി വെള്ളവും വലിച്ചെടുക്കുന്ന ഒരു സാധനമാണ് എന്ത് സ്പോഞ്ച് എന്നുള്ളത്. അതിന്റെ ദുർഗന്ധ സ്പോഞ്ചിനുണ്ടാവും. ഇങ്ങനെ എല്ലാ സകല ചവറുകളും, സകല വൃത്തികേടുകളും, എല്ലാ ശുബഹാത്തുകളും, തെൽവീസുകളും, എല്ലാ വിദഅത്തുകളും ഇത് കേൾക്കുന്ന, ഇത് വലിച്ചെടുക്കുന്ന ഒരു കൽബാക്കിയിട്ട് മാറ്റരുത് എന്നുള്ളത് ആര് പറഞ്ഞതാ? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാ. അദ്ദേഹത്തിന്റെ ദീർഘിച്ച വാചകങ്ങളാണ്. ഇബ്നു നദീറുൽ ഹാരിസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വിദേഹത്തിന്റെ ആൾക്ക് ഒരാൾ ചെവി കൊടുത്താൽ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ബിദഅത്തിന്റെ ആൾക്കാരാൾ ചെവി കൊടുത്താൽ മനസ്സിലാണ്ടല്ലോ. ഇപ്പൊ ഷെയ്ത്താൻ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാക്കുന്ന ഇന്നതാര് സൃഷ്ടിച്ചു, ഇന്നതാര് സൃഷ്ടിച്ചു, ഇന്നതാര് സൃഷ്ടിച്ചു, അവസാനം ചോദിക്കും അള്ളാഹ് ആര് സൃഷ്ടിച്ചു, അപ്പൊ എന്ത് ചെയ്യണം എന്നുള്ളത് അള്ളാഹ് റസൂൽ പഠിപ്പിച്ചു. ഒരാളെ മനസ്സിൽ സംശയം ഉണ്ടാക്കുകയാണ്, ഇത്തരത്തിലുള്ള ക്ലബുകളിൽ കയറി, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സൈറ്റുകളിൽ കയറി, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളോട് സംസാരിച്ച് ഇങ്ങനെ ഇങ്ങനെയുള്ള ഓരോ ശുഭഹാത്തുകൾ, ഓരോ സംശയങ്ങൾ ഓരോരുത്തർ ഉണ്ടാക്കി വെക്കുകയാണ്. ഇങ്ങനെ തരത്തിലുള്ള വിദേഹത്തുകാരുടേത് ഒരാൾ കേൾക്കാൻ നിന്ന ഒരാൾ ചെവി കൊടുത്താൽ നുസിഅത്ത് മിൻഹുൽ ഇസ്മതു, ആ ഇസ്മത്ത് അവനിൽ നിന്ന് നീക്കം ചെയ്യപ്പെടും. അള്ളാഹ് അവനൊരു ഇസ്മത്ത് കൊടുത്തിട്ടുണ്ട്, അവൻ മുസ്ലിമാണ്. ഖുറാന്റെയും സുന്നത്തിന്റെയും ഒരു ആദർശം വിശ്വാസം അവന്റെ മനസ്സിലിട്ട് കൊടുത്തിട്ടുണ്ട്, ആ ഇസ്മത്ത് അവനിൽ നിന്ന് നീക്കം ചെയ്യപ്പെടും. വബുക്കില ഇലൈഹ, എന്നിട്ട് അവൻ ആ വിദേഹത്തിലേക്ക് പരമേൽപ്പിക്കപ്പെടും. പിന്നെ അവൻ ആ വിദേഹത്തിന്റെ ആളായിട്ട് മാറും. പിന്നെ അവൻ ആ വിദേഹത്തിന്റെ ആളായിട്ട് മാറും. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മൻ ജഅല ദീനഹു ഖർലൻ ലിൽ ഖുസൂമാതി അക്സറ തനഖുൽ, ഒരാൾ തന്റെ ദീനിനെ ഖുസൂമാത്തിന്റെ വേദിയാക്കിയാൽ, ഖുസൂമാത്തിന്റെ വേദി എന്ന് പറഞ്ഞാല് തർക്കിക്കാനായിട്ട് നടക്ക ചില ആള്, അവരുടെ പണി അതാണ്. ഇപ്പൊ അതാണല്ലോ ഇന്നത്തെ ചില ആൾക്കാരുടെ മെയിൻ പരിപാടി എന്താ വെച്ചാല് അതിന് തർക്കിക്കുക എന്നുള്ളതാണ്. കണ്ട ആളുകളോടൊക്കെ പോയിട്ട് തർക്കിക്കുക, എന്നിട്ട് അവന്റെ മനസ്സിൽ ശുഭഹാത്തുകളാവും, ശക്കുകളാവും, സംശയങ്ങളാവും. പിന്നെ ആ സംശയം മാറൂല, ചില സംശയം എന്തായാലും ചിലത് ഇട്ടു കൊടുക്കും. അതിന്റെ ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം, അതിന്റെ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടേ നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കുള്ളൂ, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ അത് വിശദീകരിക്കും. വലിയ വലിയ ഉലമാക്കൾ പോലും ഇത്തരത്തിലുള്ള ആളുകളുടെ ശുഭഹാത്തുകൾ അവരുടെ മനസ്സിൽ ചെന്നിട്ട് അവർക്ക് പോലും മാറ്റം സംഭവിച്ചത്. ഇവിടെ പറഞ്ഞെന്താ, ഉമർ ബിൻ അബ്ദുൽ അസീസ് പറഞ്ഞെന്താ, ദീനി എന്നുള്ളത് ഖുസൂമാത്തിനുള്ളതല്ല, തർക്കിക്ക, അങ്ങോട്ട് തർക്കിക്ക, ഇങ്ങോട്ട് തർക്കിക്ക, എന്നിട്ട് അവിടെ വിജയം പരാജയം അതിന്റെ ഒരു ഗർലല്ല, അതിനുള്ളതല്ല ദീനി എന്നുള്ളത്. അങ്ങനെ ഒരാള് ഖുസൂമാത്തിന്റെ ഒരു വേദിയാക്കിയാലോ, ഖുസൂമാത്തിനുള്ള ഒരു കാര്യമാക്കിയാലോ ദീനിനെ, അക്സറ തനക്കുൽ, അവന് തനക്കുൽ വർദ്ധിക്കുന്ന, എന്താ തനക്കുൽ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അവനൊരു നിലപാടിൽ ഉറച്ചു നിൽക്കാൻ കഴിയില്ല. ഒരു റൈ ആയിരിക്കും ഇന്ന്, നാളെ മറ്റൊരു റൈ ആയിരിക്കും, പിന്നെ പിറ്റേന്ന് വേറൊരു അഭിപ്രായമായിരിക്കും, നാളെ അതിന്റെ വേറെ. ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കാൻ ഒരാൾക്ക് കഴിയില്ല. ഇങ്ങനെ സകല ആൾക്കാരോടും പോയിട്ട് തർക്കിക്കാൻ നിൽക്കുന്ന ആൾക്കാർ. അപ്പൊ ഇതിന്റെ അർത്ഥം ഈ വിദേഹത്തിന്റെ ആളുകൾക്ക് അല്ലെങ്കിൽ ഈ പിന്നെ യുക്തിവാദികൾക്കൊന്നും മറുപടി കൊടുക്കണം. ഇന്ന് ജീവിച്ചിരിക്കുന്ന സലഫി പണ്ഡിതന്മാരുടെ ദർസുകളിൽ അവർ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാരണം എന്താ വെച്ചാല്, യുവസ്യറൂന ഫീ ഖുലൂബിക്കും, ഇത്തരത്തിലുള്ള ആളുകൾ നിങ്ങളുടെ മനസ്സുകളിൽ സ്വാധീനം ഉണ്ടാക്കും, നിങ്ങളുടെ മനസ്സുകളിൽ അവർ സ്വാധീനം ഉണ്ടാക്കും, അതുകൊണ്ട് അതിന് ചെവി കൊടുക്കരുത് എന്നുള്ളതാണ്. മുസ്ലിമിന് സാർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ലാ തുമക്കിൻ സാഹിബ ബിദഅത്തിൻ മിൻ സംഇക, فَيَسُبُّ فِيهَا مَا لَا تَقْدِرْ أَنْ تُخْرِجَهُ مِنْ قَلْبِكَ. വിദേഹത്തിന്റെ ആൾക്ക് ചെവി കൊടുക്കരുത്. ചെവി കൊടുത്താൽ നിന്റെ കൽബിന്ന് പുറത്താക്കാൻ പറ്റാത്ത ചില വാദങ്ങൾ, ചില കാര്യങ്ങൾ അവൻ നിന്റെ മനസ്സിലേക്ക് ഇട്ടുതരും. പിന്നെ അത് മനസ്സിൽ നിന്ന് പുറത്തു പോകില്ല. നമ്മൾ ശ്രമിച്ചു നോക്കും, ആ സംശയം ദൂരീകരിക്കാൻ ചിലപ്പോൾ നമ്മൾ ശ്രമിച്ചു നോക്കുന്നുണ്ടാവും, പക്ഷെ നടക്കൂല. ആ സംശയം ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇബ്നു ബത്താ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, നിങ്ങളെ കുറിച്ച് നല്ലതാ വിചാരിക്കുന്നത്, നിങ്ങൾ നല്ല മദ്ഹബിലാണ്, നിങ്ങൾക്ക് വിവരമുണ്ട്, നിങ്ങൾ വാദപ്രതിവാദം നടത്താൻ പോകുന്നത് ഉദാഹിലുഹു ലിയുനാലിറഹു, ഞാൻ അവന്റെ അടുത്ത് പോയത് അവനോട് വാദപ്രതിവാദം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഔലി അസ്തഖ്രിജ മിൻഹു മദ്ഹബഹു, അല്ലെങ്കിൽ അവന്റെ തെറ്റായ മദ്ഹബിൽ നിന്ന് അവനെ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല വിചാരത്തോടു കൂടിയിട്ടായിരിക്കും നിങ്ങൾ അവരുടെ അടുത്ത് പോകുന്നത്. കണ്ടോ, ഇന്നത്തെ മനുഷ്യന്മാരുടെ അല്ലെങ്കിൽ ചില ആൾക്കാരുടെ മനസ്സിലുള്ളത് അങ്ങനെ പറയണം. നമ്മുടെ മനസ്സിൽ പോകുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് എന്താ, അവൻ യുക്തിവാദിയായിട്ടുണ്ട്, ആ യുക്തിവാദത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അയാളോട് സംസാരിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ നിരീശ്വരവാദിയായിട്ടുണ്ട്, അവൻ ഇസ്ലാമിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ മുബ്തദിയാണ്, അല്ലെങ്കിൽ ഷിയാണ്, അല്ലെങ്കിൽ റാഫിലിയാണ്, അല്ലെങ്കിൽ ഖുറാഫിയാണ്, അല്ലെങ്കിൽ മുഷ്രിക്കാണ്, അല്ലെങ്കിൽ കാഫിറാണ്. ഇവിടെ പിന്നെ ഇബ്നു ബത്താ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് നിങ്ങളുടെ മനസ്സിന് നല്ല വിചാരമായിരിക്കും, അവൻ അവന്റെ ആ തെറ്റായ വിശ്വാസത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ പോകുന്നത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, വലക്കദർ ആയിത്തു, ഞാൻ കണ്ടിട്ടുണ്ട് ജമാഅത്തം മിനന്നാസി, ജനങ്ങളിൽപ്പെട്ട ഒരു വിഭാഗത്തെ, കാനു യൽഅനൂനഹും, അവർ അവരെ ശപിച്ചിരുന്നു, വയസുബൂനഹും, അവരെ ചീത്ത പറയാറുണ്ടായിരുന്നു, ഫജാലസുഹും അലാ സബീലിൽ ഇൻകാരി, അവരുടെ വാദത്തെ എതിർക്കുന്നതിന് വേണ്ടി അവരുടെ കൂടെ ഇരുന്നു, വ റദ്ദി അലൈഹിം, അവരോട് മറുപടി പറയുന്നതിന് വേണ്ടിയിട്ട് അവരോടൊപ്പമായി, ഫമാ സാലത്ത് ബിഹിമാൽ മുബാസ ഹത്താ സബഉ ഇലൈഹിം, അവസാനം അവരെ ചീത്ത പറഞ്ഞിരുന്ന ആൾക്കാർ അവർക്ക് മറുപടി പറയാൻ വേണ്ടി പോയ ആൾക്കാർ അവരുടെ ആളുകളായിട്ട് മാറി. ആരാ പറയുന്നത്? ഇബ്നു ബത്താ റഹ്മത്തുള്ളാഹി അലൈഹി. അവരെ ചീത്ത പറഞ്ഞിരുന്ന ആൾക്കാരായിരുന്നു, അവര് പോയത് അവർക്ക് റദ്ദ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്നിങ്ങനെ റദ്ദ് ചെയ്യാൻ പോകുന്ന ആളുകളൊക്കെ ഒരു ചേകന്നൂരിയായിട്ട് വരികയാണ്, അല്ലെങ്കിൽ യുക്തിവാദിയായിട്ട് വരികയാണ്, അല്ലെങ്കിൽ തനിച്ചൊരു ഭൗതികവാദിയായിട്ട്, അല്ലെങ്കിൽ ഒരു മോഡേണിസ്റ്റായിട്ട് വരികയാണ്. അപ്പോ ഇബ്നു ബത്താ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് എത്ര സത്യമാണ്, പോകുന്നത് എന്തിനാ? അവരുടെ ആ തെറ്റായ ആദർശത്തിൽ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ പിന്നീട് ഇങ്ങനെ അവരോടൊപ്പം ഇരുന്ന് അവരോട് സംസാരിച്ച് അവർ ശുഭഹാത്തുകളിട്ടെന്ന് അവസാനം അവരുടെ ആളായിട്ട് മാറും. റസൂലുള്ള പറഞ്ഞൊരു ഹദീസ് ഉണ്ടല്ലോ, എന്ത്, ഇന്നലിൽ ബയാനില സിഹറ, ചില സംസാരത്തിനുണ്ട്, ചില ആളുകളുടെ സംസാരത്തിന് സിഹറുണ്ട്. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ആ പറഞ്ഞതിന്റെ അർത്ഥം ഒന്നിലധികം ഷറഹുകൾ അതിന് വന്നിട്ടുണ്ട്. അതിൽ അബൂദാവൂദിന്റെ ഷറഹില് സഅദ് ഇബ്നു സുഹാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എത്ര സത്യമാണ്, ചില ആളുകൾ വരും, യക്കൂനു അലൈഹിൽ ഹഖു വഹു അൽഹനു ബിൽ ഹുജജ് മിൻ സാഹിബിൽ ഹഖി, സത്യം അവനെതിരായിരിക്കും, പക്ഷെ നല്ല നീളമുള്ള നാവുണ്ടാവും, നല്ല വാദിക്കാൻ കഴിയുന്നവനായിരിക്കും, സത്യ യഥാർത്ഥത്തിൽ അവനെതിരായിരിക്കും. ഫയസ് ഹാറുൽ ഖൗമ ബി ബയാനിഹി, അങ്ങനെ അവന്റെ വിശദീകരണം കൊണ്ട് അവന്റെ വർത്താനം കൊണ്ട് അവന് ആ ആളുകൾക്ക് സിഹർ ചെയ്യും. ഫയദഹബു ബിൽ ഹഖി, അങ്ങനെ അവൻ സത്യത്തെ പരാജയപ്പെടുത്തും. ദിനിതല്ലാത്തതുമായ ഷറഹുകളുണ്ട്, അത് സത്യത്തിന്റെ കുഴപ്പമല്ല, സത്യയഥാർത്ഥത്തിൽ അവനെതിരായിരിക്കും, സത്യം അവനെതിരായിരിക്കും, പക്ഷെ അവന്റെ സംസാരം എന്തായിരിക്കും? ആരെയും ആകർഷിക്കുന്ന സംസാരമായിരിക്കും. അങ്ങനെ അവൻ സംസാരിക്കും, അവസാനം എന്ത് ചെയ്യും? ആളുകൾ അവൻ സിഹർ ചെയ്യും, ആളുകൾ ആ സംസാരത്തിൽ മയക്കും. ഇങ്ങനെ ഈ ആളുകൾക്കൊക്കെ ഒരു അജണ്ട ഉണ്ട്. ഈ യുക്തിവാദികളാകട്ടെ, ഭൗതികവാദികളാകട്ടെ, ഈ ക്ലബിൽ വരുന്ന ആളുകളാകട്ടെ, അല്ലെങ്കിൽ ഈ സൈറ്റിന്റെ ആളുകളാകട്ടെ, ഈ പിന്നെ ശബക്കന്റെ ആളുകളാകട്ടെ, അവർക്ക് എന്തുണ്ട്? അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു അജണ്ട ഉണ്ട്. ആ അജണ്ടക്ക് അപ്പുറത്ത് എന്താണ്, ഒരിക്കലും അവർ പോകില്ല. ആ അജണ്ട എന്താ വെച്ചാല് പിന്നെ മുസ്ലിങ്ങൾ എന്താക്കാണ്, കാഫിറുകളാക്കുക, അല്ലെങ്കിൽ മതത്തിൽ തെറ്റിദ്ധരിക്കുക, അല്ലെങ്കിൽ അഹ്ലുസുന്നത്തിന്റെ ആളുകൾ അതിൽ നിന്ന് പുറത്തു കൊണ്ടുപോകുക എന്നുള്ളതാണ് അവരുടെ അജണ്ട. ആ അജണ്ടക്ക് അനുസരിച്ചായിരിക്കും എന്ത് അവർ കാര്യങ്ങൾ തയ്യാറാക്കുന്നത്. അപ്പൊ ഇത് കുറച്ച് ഗൗരവമുള്ള സംഗതിയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇബിൽ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി, ആരാണ് ഇബിൽ മുബാറക് എന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ അടുത്തൊരു ബിദഅത്തിന്റെ ആൾ വന്നു. ബിദഅത്തിന്റെ ആൾ പറഞ്ഞു, ഞാനൊരു ആയത്ത് ഓതി തരട്ടെ എന്ന് ചോദിച്ചു. അദ്ദേഹം സംഭവിച്ചില്ല, ആര് ഇബിൽ മുബാറക് സംഭവിച്ചില്ല, വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തോട് ഇതിനെ സംബന്ധിച്ച് ചോദിച്ചു, എന്താ ഖുർആനിലെ ഒരു ആയത്ത് ഓതി തരട്ടെ എന്നല്ലേ അയാൾ പറഞ്ഞത്. അതിനെ അബ്ദുല്ലാഹി ബിൻ മുബാറക് റഹ്മത്തുള്ളാഹി പറഞ്ഞ മറുപടി എന്താ പറയുക, ഹശീതു അൻ യുതിരിഹ അലയ്യ ശുബ്ഹ, അയാളെന്റെ മനസ്സിൽ ശുബ്ഹത്ത് ഇട്ട് തരുമോ എന്ന് ഞാൻ പേടിച്ചു. തുജൽജിലു ഫീ സദ്രിഹ താമൂത്ത്, അങ്ങനെ ആ ശുബ്ഹത്തും കൊണ്ട് ഞാൻ ചിലപ്പോൾ മരിക്കുന്നത് വരെ നടക്കേണ്ടി വരും. അങ്ങനെ വല്ല ശുബ്ഹത്തും എന്റെ മനസ്സിൽ ഇട്ട് തരുമോ എന്നുള്ളത് ഞാൻ പേടിച്ചു. ഇതാരാ പറയുന്നത്? അബ്ദുല്ലാഹി ബിൻ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം ആരാ? ഹുജ്ജത്തുൽ ഹദീസ്, ഷെയ്ഖുൽ ഇസ്ലാം, മുഹദ്ദിസ്, ഫഖീഹ് അല്ലെ, അബൂദാവൂദിന്റെ ഉസ്താദാണ്, അബൂദാവൂദ് ഇൽമു സ്വീകരിച്ചിട്ടുണ്ട്, ഇബ്ന അബി ശൈബ ഇൽമു സ്വീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ പ്രഗത്ഭരായ ആളുകൾ ഇൽമു സ്വീകരിച്ചിട്ടുള്ള ഒരു കബീറായ അല്ലെ, അൽ മുഹദ്ദിസുൽ കബീർ എന്ന പേരിൽ അറിയപ്പെടുന്ന അബ്ദുല്ലാഹി മുബാറക് റഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞത്, ഒരായത്ത് ഈ വിദായത്തിന്റെ ആൾ ഒഴിത്തരട്ടെ എന്ന് പറഞ്ഞപ്പോ അയാളെന്റെ മനസ്സിൽ ചിലപ്പോൾ ശുഭഹത്തിട്ടേരും, ആ ശുഭഹത്ത് ചിലപ്പോൾ ജീവിതകാലം കൊണ്ട് ഞാൻ നടക്കേണ്ടി വരും, ആ ശുഭഹത്ത് ചിലപ്പോൾ എന്റെ മനസ്സൊന്നും പോകില്ല എന്ന് പറയുന്നത്. പിന്നുള്ള കൂട്ടരെ നമ്മളെ കാര്യം, ഖുർആൻ ശരിക്കും ഓതാൻ അറിയാത്ത ആളുകളാണ് ഇതിന് പോണത്. ഹദീസ് എന്താന്നുള്ളത് അറിയില്ല, ഖുർആൻ പഠിച്ചിട്ടില്ല, ഹദീസ് പഠിച്ചിട്ടില്ല, ഭാഷ പഠിച്ചിട്ടില്ല, അറബി ഭാഷ പോലും ശരിക്കും അറിയില്ല, സുന്നത്ത് എന്താന്നുള്ളത് മനസ്സിലാക്കിയിട്ടില്ല. എന്നിട്ട് ഈ മുറി വൈദ്യന്മാർ ചെന്നിട്ട് യുക്തിവാദികളോട് ഏറ്റുമുട്ടിയിട്ട് ഇസ്ലാം പരാജയപ്പെടും, ഇസ്ലാം പരാജയപ്പെടില്ല, അവരെ മനസ്സ് അതിലേക്ക് പോകുക എന്നുള്ളത് അവരൊരു യുക്തിവാദിയാകുക എന്നുള്ളതാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഈ സലഫുകളായ ആളുകൾ അതിനെതിരെ തഹദീർ പിന്നെ ജാഗ്രത പിന്നെ പുലർത്തണം എന്ന് പറഞ്ഞത്, അതിന് മുന്നറിയിപ്പ് നൽകിയത്, അതിനെതിരെ താക്കീത് ചെയ്തത്, അത്തരത്തിലുള്ള ഹവന്റെ ആളുകളുടെ സംസാരങ്ങൾ കേൾക്കരുത് എന്ന് പറഞ്ഞത് ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ അടുത്ത് രണ്ടാളുകൾ വന്നു, ആര് പറഞ്ഞു, നമുക്ക് പിന്നെ യാബാബക്കർ ഹദീസ് കബി ഹദീസിൻ, ഒരു ഹദീസ് സംസാരിച്ചുകൂടെ. അദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് എഴുന്നേറ്റ് പോകണമെന്ന് പറഞ്ഞു ഇബ്നു സീരീൻ. അങ്ങനെ അവര് പറഞ്ഞു, എന്നാൽ ഖുർആനിൽ നിന്നുള്ള ഒരു ആയത്ത് അദ്ദേഹം അനുവദിച്ചില്ല, അദ്ദേഹം അതിന് അനുവാദം കൊടുത്തില്ല, അതൊന്നും ഓരോന്നും വിശദീകരിക്കുന്നില്ല. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ ഒരു ഖുർആന്റെ ഒരു ആയത്ത് ഓതിയാൽ എന്താ ഇവരെ തർക്കം എന്താ? അബ്ദുല്ലാഹി ബിൻ മുബാറക് റഹ്മത്തുള്ളാഹി ചോദിച്ചതുപോലെ തന്നെ ഇബ്നു സീരീനോട് ചോദിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്നി ഖശീതു അൻ യഖ്റഅ അലൈ ആയതൻ ഫയുഹദീഫാനിഹ ഫയഖിറു ദാലിക ഫീ ഖൽബി. അവരായത്ത് ഓതിയിട്ട് അവരെ ദുർവ്യാഖ്യാനം ചെയ്യും, ആ ദുർവ്യാഖ്യാനം ചെയ്തത് ചിലപ്പോൾ എന്റെ മനസ്സിൽ അവിടെ തറച്ചുക്കും, അതെന്റെ മനസ്സിലുണ്ടാവും. അവർ ചിലപ്പോൾ നടത്തിയ ദുർവ്യാഖ്യാനായിരിക്കും ചിലപ്പോൾ എന്റെ മനസ്സിലുണ്ടാകുക, അതിന് ഞാൻ പേടിച്ചു. അവർ ചിലപ്പോൾ ഖുർആനായത്ത് കാരണം അവന്റെ ആളുകളാണ്, വിദേഹത്തിന്റെ ആളുകളാണ്, അവരായത്തിനെ ദുർവ്യാഖ്യാനം ചെയ്യും, തഹരീഫ് നടത്തും. അപ്പൊ അതെന്റെ മനസ്സിൽ ചിലപ്പോൾ അതായിരിക്കും നിൽക്കുക, അത് ഞാൻ ഭയപ്പെട്ടു. ആരാ പറയുന്നത്? ഇബ്നു സീരീൻ. ആരാ ഇബ്നു സീരീൻ? അത്താബിഉൽ കബീർ വൽ ഇമാമുൽ കബീർ, ഫഖീഹ്, മുഹദ്ദിസ്, ഷെയ്ഖുൽ ഇസ്ലാം എന്നൊക്കെ പറഞ്ഞ ആളാണ് ഇബ്നു സീരീൻ. അദ്ദേഹമാണ് ഇത് പറയുന്നത്. അവര് ഖുർആനെ ദുർവ്യാഖ്യാനം ചെയ്താൽ ചിലപ്പോൾ ആ ദുർവ്യാഖ്യാനന്റെ മനസ്സിൽ ഏതാണ്ട് ഉറച്ചു പോകും. അങ്ങനെ ഉറച്ചു പോയ ആളുകളില്ലേ, എത്ര ആളുകളുണ്ട് അങ്ങനെ ഉറച്ചു പോയത്? സുന്നത്തിന്റെ ആളുകളായി നടന്നിരുന്ന ആളുകൾ എത്ര ആളുകള്, എത്രയോ ആളുകൾ പോയില്ലേ? വെറുതെയാണോ സലഫുകളായ ആളുകൾ ഇത് താക്കീത് ചെയ്തത്? അവനാണ് ഇബ്നു സിരീൻ റഹ്മത്തുല്ലാഹി അലൈഹി പറഞ്ഞത്. സഈദ് ഇബ്നു ജുബൈർ റഹ്മത്തുല്ലാഹി അലൈഹി, ഇതേപോലെ തന്നെ അബ്ദുർ റസാഖ് റഹ്മത്തുല്ലാഹി അലൈഹി. അബ്ദുർ റസാഖ് റഹ്മത്തുല്ലാഹി അലൈഹി ആരാ? ചില്ലറക്കാരനല്ല, ഇമാം അഹമ്മദ് ഇബ്നു ഹംബലിന്റെ ഷെയ്ഖാണ് അബ്ദുർ റസാഖ് റഹ്മത്തുല്ലാഹി അലൈഹി. അതേപോലെ തന്നെ ഇസ്ഹാഖ് ഇബ്നു റാഹവൈ, ഇബ്നു മഈൻ വരെ പോലെയുള്ള പ്രഗത്ഭരായ ആളുകളുടെ ഷെയ്ഖാണ് അബ്ദുർ റസാഖ്. അദ്ദേഹത്തോട് ഇബ്രാഹിം ഇബ്നു അബി യഹ്യ അയാൾ വന്നിട്ട് സംസാരിക്കുകയാണ്. ഇബ്രാഹിം അബി യഹ്യ പറഞ്ഞു, ഇപ്പൊ മുഅ്തസിലികൾ ഒരുപാടുണ്ടല്ലോ, അപ്പൊ അബ്ദുർ റസാഖ് പറയണ റഹ്മത്തുല്ലാഹി അലൈഹി പറഞ്ഞു, വഹും യസ്അമൂന അന്നക മിൻഹും, ആരോട് പറയണ? ഇബ്രാഹിം അബി യഹ്യയോട് പറയാണ്, നീ മുഅ്തസിലത്തിന്റെ ആളാണ് എന്നുള്ള എന്ന് അവർ വാദിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇബ്രാഹിം അബി യഹ്യ പറഞ്ഞു, അഫലാ തദ്ഖുലുമായി ഹാദൽ ഹാനൂത് ഹത്താ ഉക്കല്ലിം, നമുക്കൊന്ന് സംസാരിച്ചുകൂടെ, എന്റെ കൂടെ ആ എന്റെ സ്ഥലത്തേക്കൊന്ന് വന്നുകൂടെ, എന്നിട്ട് നമുക്കൊന്ന് സംസാരിച്ചുകൂടെ. അബ്ദുർ റസാഖ് പറഞ്ഞു, ഇല്ല എനിക്ക് സൗകര്യമില്ല. ചോദിച്ചു ആര്? ഇബ്രാഹിം അബി യഹ്യ ചോദിച്ചു, എന്താ എന്തുകൊണ്ട് ലിമ? ഷെയ്ഖ് അബ്ദുർ റസാഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അബ്ദുർ റസാഖ് സനാനി റഹ്മത്തുള്ളാഹി പറഞ്ഞു, അന്നൽ ഖൽബ ളൈഫുൻ, ഖൽബ് എന്നുള്ളത് ളൈഫാണ്. വദ്ദീനു ലൈസ ലിമൻ ഖലബ, ദീന് എന്നുള്ളത് എന്തല്ല, തർക്കിച്ച് ജയിക്കുന്ന ആളുകൾക്കുള്ളതല്ല ദീന്. മനസ്സിലാകണ്ടോ ധാര പറയുന്നത്? അബ്ദുർ റസാഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഖൽബ് ളൈഫാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ, നമ്മൾ ഇനി ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ, ഒരു വിവരം ഇല്ലെങ്കിലും, എത്ര ജാഹിലാണെങ്കിലും, ഞാൻ പത്തൊല്ലായിട്ട് ഇതിന്റെ ആളാണെന്ന് പറഞ്ഞിട്ട് ഏതെല്ലാ ക്ലബിലും അതന്നെയാണ് ചില ആളുകളുടെ പണി. എന്താ അത്തരത്തിലുള്ള വിഷയങ്ങൾ കേൾക്കാനേ താല്പര്യമുള്ളൂ, അത്തരത്തിലുള്ള സൈറ്റുകൾ. വേറുള്ള അഖീദ ആര് പഠിക്കണം, കിതാബ് ആര് പഠിക്കണം? വെറും വാദ പ്രതിവാദം നടത്താനായിട്ട് ഇങ്ങനെ കുറച്ച് ആളുകൾ, അവർക്ക് ഹദീസ് പഠിക്കാൻ സമയമല്ല, ആസാറുകൾ പഠിക്കാൻ സമയമല്ല, സീറ പഠിക്കാൻ സമയമല്ല, ഇത് മാത്രം ഇൻട്രസ്റ്റ് ഉള്ള ചില ആളുകൾ. അത്തരത്തിലുള്ള ആളുകൾ അതേ കേൾക്കുള്ളൂ, അതേ പറയുള്ളൂ. അത് ചെയ്യേണ്ട ആളുകൾ, ഉലമാക്കൾ അത് ചെയ്യട്ടെ, അതല്ലെങ്കിൽ അവൻ കാഫിറായി പോകുന്നു. എന്തിനാ നമ്മുടെ ഈമാനെ നഷ്ടപ്പെടുത്തുന്നത്? മസീഹ് ദജ്ജാലിന് ഒരു മുഅ്മിന് സംഭവിച്ചതുപോലെ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ. അപ്പൊ ഇവിടെ അബ്ദുർ റസാഖ് റഹ്മത്തുള്ളാഹി അലൈഹിയാണ് പറയുന്നത് അല്ലേ? ഷെയ്ഖാണ്, ഷെയ്ഖുൽ ഇസ്ലാമാണ്, ഇമാമാണ്, മുഹദ്ദീസാണ്, മുഹദ്ദീസുൽ യമൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞത് ഖൽബ് ളൈഫാണ്. എന്തേ പറഞ്ഞത്? മുഅ്തസിലത്തിന്റെ ഒരാള് സംസാരിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ത്വാവൂസ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ അടുത്ത് ഒരാൾ വന്നു, ഖദറിന്റെ വിഷയത്തിൽ സംസാരിക്കുന്ന ആളാണ്. ത്വാവൂസ് ഫാദ്ഖല ഇബ്നു ത്വാവൂസ് ഉസ്ബഇഹി ഫീ ഉദ്നൈഹി, രണ്ട് ചെവിയിൽ രണ്ട് വിരലാണ് തിരികെ, അദ്ദേഹത്തിന്റെ വിരലുകൾ രണ്ട് ചെവിയിലാണ് വെച്ചു. നേരെ മുന്നു പോയിട്ട് മുന്നത്തെ സെഫ് പോയിട്ട് ഇരിക്കല്ല അല്ലെ? അതുകൊണ്ടാണ് ഈ തെറ്റായ, അതാ പറഞ്ഞത് എന്ത്, ഐ എസിന്റെ വാദം എന്നുള്ളത് എവിടുന്നാ കിട്ടിയത്? ആരാ അത് പഠിപ്പിച്ചത്? അപ്പൊ എവിടുന്ന് കിട്ടി? ഇത്തരത്തിലുള്ള സൈറ്റിൽ നിന്ന് കിട്ടി, ഇത്തരത്തിലുള്ള ആൾക്കാരെ നിന്ന് കിട്ടി. കാരണം സെൽഫി പണ്ഡിതന്മാരെ നിന്ന് എന്തായാലും അത് കിട്ടൂലല്ലോ. അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള യുക്തിവാദം എവിടുന്ന് കിട്ടി? ഇത്തരത്തിലുള്ള ആളുകളോട് വാദപ്രതിവാദം നടത്താൻ വേണ്ടി പോയി. നമ്മുടെ മനസ്സിലുള്ള ശക്കുകള്, സംശയങ്ങള് ഖുറാനെ സംബന്ധിച്ച്, നമുക്കത് കേട്ട് കഴിഞ്ഞാൽ, ചില നേരത്തെ പറഞ്ഞതുപോലെ ചില ആളുകളുടെ സംസാരം എന്നുള്ളത് സിഹ്റാണ്, അത് കേട്ടാൽ അത് ഹക്കാണെന്നുള്ളതാണ് തോന്നുകയാണ്. അതോടുകൂടി മുഅ്മിൻ കാഫിറാകാണ്. അവന്റെ മനസ്സിലേക്ക് കാഫിറായിട്ടില്ലെങ്കിലും ആ ശക്ക്, അല്ലെങ്കിൽ അയാൾ പറഞ്ഞത് ശരി തന്നെയാണ്, ഖുറാനിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഹദീസിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ചില ആയത്തുകളൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, ചില പിന്നെ ഇന്നത്തെ സയൻസിന് വിരുദ്ധമാണ്, ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഗൈബിയായിട്ടുള്ള കാര്യങ്ങൾ, അതിലൊക്കെ ചില വിഷയങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എങ്ങനെ നമുക്ക് ഇങ്ങനെയുള്ള തരത്തിലുള്ള ചില സംശയങ്ങൾ, ഇങ്ങനെ ശുഭാത്തുകൾ ഇങ്ങനെ മനസ്സിലുണ്ടാക്കുകയാണ്. ത്വാവൂസ് ഖദറിന്റെ ആളാണ് വന്നത്, ഖദരിയത്തിൽ പ്രശ്നമുള്ള ആളാണ് അല്ലെ. വിരല് ചെവിയിൽ തിരികെ, മകനെടുത്തുണ്ടായിരുന്നു, മകനോടും പറഞ്ഞു എന്ത്, അദ്ഹിൽ ഉസ്ബഇക ഫീ ഉദ്നൈക വഷ്ദുദ്, ചെവിയിൽ രണ്ട് വിരൽ വെച്ചാൽ മാത്രം പോരാ, നന്നായിട്ട് തിരികെറണം. വഷ്ദുദ് പറഞ്ഞാൽ നന്നായിട്ട് വിരലുകൾ ചെവിയിൽ വെക്ക്, വഷ്ദുദ് പറഞ്ഞാൽ സ്ട്രോങ്ങിൽ വെക്കുന്നറിഞ്ഞു. ഈ ഖദരിന്റെ വർത്താനം ഒന്നും കേൾക്കാൻ പാടില്ല, ഹത്താല തസ്മഅ മിൻ ഖൗലിഹി ശയ്യാ, ഈ ഖദരിയത്തിന്റെ വാദം കൊണ്ടുവരുന്ന ആളിൽ നിന്ന് ഒന്നും കേൾക്കരുത്. ഫൈനൽ ഖൽബ ളൈഫുൻ, കാരണം ഖൽബ് ളൈഫാണ്. ഈ ഒരു ചിന്ത നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. എന്നിത് പറയുന്നതാ തെറ്റ്, അത് കേൾക്കാൻ പാടില്ല, ഇത് കേൾക്കാൻ പാടില്ല, പിന്നെന്താ സലഫി ഉലമാക്കളെന്ന് മാത്രം കേൾക്ക്, അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാരെന്ന് മാത്രം കേൾക്ക്. ഈ പറഞ്ഞതൊക്കെ അതല്ലേ, ഈ പറഞ്ഞതൊക്കെ ആരാ പറഞ്ഞത്? ചില്ലറക്കാരാ പറഞ്ഞത്? ഇവരൊക്കെ ഇമാമിങ്ങളല്ലേ, വഹദീസിങ്ങളല്ലേ, ഷെയ്ഖുൽ ഇസ്ലാം എന്നുള്ളത് അറിയപ്പെട്ടതല്ലേ, റസൂലുള്ളാഹിന്റെ ഹദീസ് അല്ലേ, ആയത്തിന്റെ തഫ്സീറുകൾ വിശദീകരിക്കാൻ സമയമില്ലാത്തോണ്ടാ. ത്വാവൂസ് ആരാ? ത്വാവൂസ് ചില്ലറക്കാരനല്ലോ, താബിയാണ്, മിൻ ഫഖായി കിബാരി താബിഈനാണ്, അഹദു അയ്മത്തുൽ ഇസ്ലാമാണ് അല്ലേ. പിന്നെ സെയ്ദ് ഇബ്നു സാബിത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ, ഇബ്നു അബ്ബാസ്, അബൂ പിന്നെ അബൂ ഹുറൈറ, അവരിൽ നിന്നൊക്കെ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ള ആളാണ് ത്വാവൂസ്. അദ്ദേഹം വിരലുകൾ ചെവിയിൽ വെച്ചു എന്നുള്ളതാ, മണിക്കൂറുകളോളം അതിൽ പോയിട്ടിരുന്നിട്ട് സംസാരിക്കല്ല. ഖദറിന്റെ അടുത്ത് മകനോട് പറഞ്ഞു എന്നാ, നന്നായിട്ട് തിരികെ രണ്ട് വരല്ലോ, ഒന്നും കേൾക്കരുത്, ഖദരി പറയണത് ഒന്നും കേൾക്കരുത്, അവൻ ഖദരിയാണ്. കാരണം കൽബ് എന്നുള്ളത് ലൈഫാണ്, കൽബ് എന്നുള്ളത് ലൈഫാണ്. അപ്പൊ ഇതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി വിശദീകരിക്കാനുണ്ട് ഇൻഷാ അള്ളാ.